അപ്പൊസ്തലനായ പത്രോസ് പാറ പോലെ ശക്തമായ വിശ്വാസം വളർത്തിയെടുക്കുകയും സഭയുടെ ഒരു നെടുന്തൂണായിത്തീരുകയും ചെയ്തു. അപ്പൊസ്തലന്മാരായി യേശു തിരഞ്ഞെടുത്ത 12 പേരിൽ ഒരുവനായിരുന്നു പത്രോസ്. പാറസമാനമായ ഗുണങ്ങൾ അവൻ പ്രകടിപ്പിക്കും എന്ന് മുൻകൂട്ടി കണ്ട് യേശു അവനെ കേഫ അഥവാ പത്രോസ് എന്ന് വിളിച്ചു. പാറക്കഷണം എന്നാണ് അതിന്റെ അർത്ഥം. യഹൂദർക്കും ശമര്യർക്കും വിജാതിയർക്കും ദൈവരാജ്യപ്രത്യാശ തുറന്നുകൊടുക്കാനുള്ള സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ യേശു പത്രോസിനെ ഭരമേൽപ്പിച്ചു. AD 33 പെന്തക്കോസ്തിൽ അപ്പോസ്തലന്മാരുടെ വക്താവായി സംസാരിച്ചുകൊണ്ട് യേശു നൽകിയ താക്കോലുകളിൽ ആദ്യത്തേത് പത്രോസ് ഉപയോഗിച്ചു. തന്റെ പേരിലുള്ള 2 നിശ്വസ്ത ലേഖനങ്ങൾ എഴുതിയത് പത്രോസാണ്. പത്രോസിന്റെ മാനുഷികമായ ബലഹീനതയുടെ പേരിലാണ് ചിലപ്പോഴെങ്കിലും ആളുകൾ അവനെ ഓർക്കുന്നത്. വിശ്വസ്തനായി നിൽക്കുന്നതിന് പല ഭയങ്ങളെയും അവൻ കീഴടക്കേണ്ടിയിരുന്നു. അപര്യാപ്തനാണെന്ന ഭയം, സംശയമൂലമുള്ള ഭയം, മാനുഷഭയം. ഈ നാടക ശബ്ദരേഖ പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ ചില സംഭവങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഓരോ ഭാഗങ്ങളും ശ്രദ്ധിക്കുമ്പോൾ പിൻവരുന്ന 4 ചോദ്യങ്ങൾക്ക് നിങ്ങളെങ്ങനെ ഉത്തരം പറയും എന്ന് ചിന്തിക്കുക. 1. ഏതെല്ലാം പ്രതിബന്ധങ്ങളാണ് പത്രോസ് നേരിട്ടത്? 2. ആ പ്രതിബന്ധങ്ങൾ മറികടക്കാൻ യേശു പത്രോസിനെ സഹായിച്ചത് എങ്ങനെ? 3. സമാനമായ ഏതെല്ലാം പ്രതിബന്ധങ്ങൾ നാം നേരിട്ടേക്കാം? 4. വിശ്വസ്തരായിരിക്കാനും ഭയത്തെ കീഴടക്കാനും യഹോവയും യേശുവും നമ്മെ സഹായിക്കുന്നത് എങ്ങനെ? ദയവായി നിങ്ങളുടെ ബൈബിൾ തുറന്ന് Luke 5:1-11 വാക്യങ്ങൾ മറിച്ചെടുക്കുക. റെക്കോർഡിംഗ് ശ്രദ്ധിക്കവേ, നിങ്ങൾ ഗന്നേസരത് തടാകത്തിന്റെ, അതായത് ഗലീലക്കടലിന്റെ കരയിൽ നിൽക്കുകയാണെന്ന് വിഭാവന ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ മത്സ്യബന്ധനത്തിനുള്ള ഒരു വള്ളത്തിൽ യേശുവിനോടൊപ്പം കയറുന്നു. വെള്ളത്തിൽ ചാഞ്ചാടുന്ന ആ വള്ളത്തിലിരുന്ന് യേശു കരയിലുള്ള ജനക്കൂട്ടത്തോട് സംസാരിക്കവേ അതിന്റെ പാർശ്വങ്ങളിൽ വന്നലയ്ക്കുന്ന ഓളങ്ങളുടെ ശബ്ദത്തിന് കാതോർക്കുക. നിങ്ങൾ ആ തടാകത്തിൽ വലയിടുന്നതായും വലയിൽ കുടുങ്ങിയ മത്സ്യങ്ങളുടെ പെരുപ്പം നിമിത്തം വല വലിച്ചുകയറ്റാൻ ആയാസപ്പെടുന്നതായും സങ്കൽപ്പിക്കുക. തടാകക്കരയിലായിരുന്ന യേശുവിനെ ജനക്കൂട്ടം തിക്കിക്കൊണ്ടിരുന്നു എന്ന വാക്കുകളോടെയാണ് Luke 5 വിവരണം ആരംഭിക്കുന്നത്. വിശ്വസ്തരായിരിക്കുക, ഭയത്തെ കീഴടക്കുക എന്ന ഈ നാടകം ശ്രദ്ധിക്കവേ പത്രോസിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്കും സഞ്ചരിക്കാം.
അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുകയായിരുന്നു. ദൈവവചനം കേൾക്കാനായി ജനക്കൂട്ടം അവനെ തിക്കിക്കൊണ്ടിരുന്നു. 2 വള്ളം തടാകക്കരയിൽ കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങിയിട്ട് വലകൾ കഴുകുകയായിരുന്നു. ആ വള്ളങ്ങളിലൊന്നിൽ അവൻ കയറി. അത് ശിമോന്റേതായിരുന്നു. വള്ളം കരയിൽ നിന്ന് അല്പം നീക്കാൻ അവൻ ശിമോനോട് ആവശ്യപ്പെട്ടു. പിന്നെ അവൻ അതിലിരുന്ന് ജനക്കൂട്ടത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് പറഞ്ഞു,
ആഴമുള്ളിടത്തേക്ക് നീക്കി വലയിറക്കുക.
അപ്പോൾ ശിമോൻ പറഞ്ഞു,
ഗുരു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വലയിറക്കാം.
അവർ അങ്ങനെ ചെയ്തപ്പോൾ വലിയൊരു മീൻകൂട്ടം വലയിൽപ്പെട്ടു. വല കീറാൻ തുടങ്ങി. അതുകൊണ്ട് അവർ മറ്റേ വള്ളത്തിലുള്ള കൂട്ടാളികളോട് വന്ന് സഹായിക്കാൻ ആംഗ്യം കാണിച്ചു. അവർ ചെന്ന് 2 വള്ളവും മുറിച്ചു. അവർ മുന്നേ ഇത് കണ്ടപ്പോൾ ശിമോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണു അവനോട് പറഞ്ഞു,
കർത്താവേ, എന്നെ വിട്ട് പോകണമേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്.
തങ്ങൾ പിടിച്ച മീനിന്റെ പെരുപ്പം കണ്ടിട്ട് അവനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സംഭ്രമിച്ചു പോയിരുന്നു. അങ്ങനെ തന്നെ ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്നീ സബദിപുത്രന്മാരും വിസ്മയഭരിതരായി. എന്നാൽ യേശു ശിമോനോട് പറഞ്ഞു,
ഭയപ്പെടേണ്ട, ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാണ്.
അങ്ങനെ അവർ വള്ളങ്ങൾ കരക്കടുപ്പിച്ചിട്ട് സകലവും ഉപേക്ഷിച്ച് അവനെ അനുഗ്രഹിച്ചു.
മുമ്പ് പരാമർശിച്ച 4 ചോദ്യങ്ങൾക്കുള്ള നിങ്ങളുടെ ഉത്തരങ്ങൾ എന്താണ്? അതിലെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഏതു പ്രതിബന്ധമാണ് പത്രോസ് നേരിട്ടത്? യേശു അത്ഭുതം പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ താൻ എത്ര പാപിയാണെന്നാണ് പത്രോസ് ചിന്തിച്ചത്. യേശുവിന്റെ ശിഷ്യനായിരിക്കാനുള്ള യോഗ്യത തനിക്കില്ലെന്ന് അവൻ കരുതി. തന്നെ വിട്ടുപോകാൻ അവൻ യേശുവിനോട് അപേക്ഷിച്ചു. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ആ പ്രതിബന്ധം മറികടക്കാൻ യേശു പത്രോസിനെ സഹായിച്ചത് എങ്ങനെ? യേശു പത്രോസിനെ വിട്ടുപോയില്ല, അവനെ കുറ്റപ്പെടുത്തിയുമില്ല. പകരം യേശു അവനെ ബലപ്പെടുത്തി. തന്റെ ശിഷ്യനായിരിക്കാനുള്ള യോഗ്യത പത്രോസിനുണ്ടെന്ന് യേശു ഉറപ്പുകൊടുത്തു. മനുഷ്യരെ പിടിക്കുന്ന ശുശ്രൂഷ ഭരമേൽപ്പിക്കാൻ യോഗ്യതയുള്ള ഒരു കൂട്ടുവേലക്കാരനായി യേശു അവനെ കണ്ടു. സമാനമായ ഏതെല്ലാം പ്രതിബന്ധങ്ങൾ നാം നേരിട്ടേക്കാം? അതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. രോഗം, ക്ഷീണം, പ്രായാധിക്യം എന്നിവയാൽ നാം ദുർബലരായിരുന്നേക്കാം. അല്ലെങ്കിൽ സ്വന്തം തെറ്റുകളോ നേരിടേണ്ടി വന്നിട്ടുള്ള മറ്റു സംഗതികളോ നിമിത്തം നാം പലപ്പോഴും നിരാശിതരായിരുന്നേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ നാം വിലകെട്ടവരാണെന്ന് നമ്മെ വിശ്വസിപ്പിക്കാൻ സാത്താൻ കിണഞ്ഞു ശ്രമിക്കുന്നു. നമ്മുടെ അപൂർണതകളെക്കുറിച്ചോ പിഴവുകളെക്കുറിച്ചോ നാം അമിതമായി ചിന്തിക്കുമ്പോൾ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം. ജീവിതത്തിലെ ചില ദുരനുഭവങ്ങൾ നിമിത്തം നമ്മെക്കുറിച്ച് നാം വികലമായൊരു വീക്ഷണം വളർത്തിയെടുത്തേക്കാം. നാം ചെയ്യുന്ന കാര്യങ്ങൾ യഹോവയ്ക്കും യേശുവിനും സ്വീകാര്യമായിരിക്കുകയില്ലെന്നും ചിന്തിച്ചേക്കാം. വിശ്വസ്തനായിരിക്കാനും വിലകെട്ടവനോ അപര്യാപ്തനോ ആണെന്ന തോന്നലുണ്ടാക്കുന്ന ഭയത്തെ കീഴടക്കാനും യഹോവയും യേശുവും നമ്മെ സഹായിക്കുന്നതെങ്ങനെ? അതാണ് നാലാമത്തെ ചോദ്യം. നമ്മുടെ ലക്ഷ്യങ്ങളും ആന്തരങ്ങളും യഹോവയ്ക്കറിയാം. അതിനാൽ നമ്മുടെ തെറ്റുകളിലല്ല, നമ്മെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിലാണ് അവന്റെ ശ്രദ്ധ. അവൻ ന്യായബോധമില്ലാത്തവനല്ല. തന്റെ പിതാവിന്റെ സ്നേഹവും അംഗീകാരവും നമുക്കുണ്ടെന്ന് യേശു ഉറപ്പു നൽകി. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാൻ ലോകത്തിലേക്ക് വന്നു എന്ന വസ്തുത ഓർക്കുകയും ദൈവത്തിന്റെ സ്നേഹത്തെയും അംഗീകാരത്തെയും കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് സന്തോഷവും സംതൃപ്തിയും ആസ്വദിക്കാനാകും. യഹോവയാണ് ശുശ്രൂഷയ്ക്കായി നമ്മെ യോഗ്യരാക്കുന്നത്. യേശു തന്റെ അനുഗാമികളായ നമുക്ക് മനുഷ്യരെ പിടിക്കാനുള്ള നിയോഗം നൽകിയിരിക്കുന്നു, പത്രോസിന് നൽകിയതുപോലെ തന്നെ. ഈ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷത്തിനു ശേഷം എന്ത് നടന്നുവെന്ന് നോക്കുക. ശബ്ദരേഖ കേൾക്കവേ, ബൈബിൾ തുറന്ന് മത്തായി 14:23 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലെ വിവരണം ശ്രദ്ധിക്കുക. ശബ്ദരേഖ ശ്രദ്ധിക്കുമ്പോൾ കൊടുങ്കാറ്റിലുയരുന്ന തിരകളെടുത്ത് അമ്മാനമാടുന്ന ആ വള്ളമൊന്നു ഭാവനയിൽ കാണുക. പത്രോസിന്റെ സ്ഥാനത്ത് നിങ്ങളാണെന്ന് സങ്കൽപ്പിക്കുക. എങ്ങും അന്ധകാരം മാത്രം. എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ യേശു വെള്ളത്തിന്മീതെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാനാകുന്നു. വെള്ളത്തിന്മീതെ നടക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ പത്രോസിന്റെ ശബ്ദത്തിൽ നിഴലിക്കുന്ന ധൈര്യവും ആവേശവും ശ്രദ്ധിക്കുക. അധികം താമസിയാതെ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങിയ അവന്റെ നിലവിളിയും കേൾക്കാം.
ജനക്കൂട്ടത്തെ പറഞ്ഞയച്ച ശേഷം പ്രാർത്ഥിക്കാനായി അവൻ തനിയെ ഒരു മലയിലേക്ക് പോയി. നേരം വളരെ വൈകിയിട്ടും അവൻ അവിടെ ഏകനായിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ അതിനോടകം വള്ളം തിരകളിൽപ്പെട്ട് ഉലഞ്ഞ് കരയുന്ന നേരെ ദൂരം പോയിരുന്നു. എന്നാൽ രാത്രിയുടെ 4 അവൻ കടലിന്മേൽ നടന്ന് അവരുടെ നേർക്ക് പോയി. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രമിച്ചു. അവർ ഭയന്ന് നിലവിളിച്ചു. എന്നാൽ ഉടനെ യേശു അവരോട് പറഞ്ഞു,
ധൈര്യമായിരിക്കും, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട.
അതിന് പത്രോസ്,
കർത്താവേ, അത് നീയാണെങ്കിൽ വെള്ളത്തിന്മീതെ നടന്ന് നിന്റെ അടുക്കൽ വരാൻ എന്നോട് കൽപ്പിക്കണമേ.
യേശു അവനോട് പറഞ്ഞു,
വരിക.
അപ്പോൾ പത്രോസ് വള്ളത്തിൽ നിന്നിറങ്ങി വെള്ളത്തിന്മീതെ കൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ ശക്തമായ കാറ്റ് കണ്ട് അവൻ ഭയന്നു. മുങ്ങുവാൻ തുടങ്ങി അവൻ മരവിളിച്ചു,
കർത്താവേ, എന്നെ രക്ഷിക്കണമേ.
യേശു ഉടനെ കൈമുട്ടി അവനെ പിടിച്ച് അവനോട് പറഞ്ഞു, നിനക്കത്ര വിശ്വാസമുണ്ട്, എന്തിനു സംശയിച്ചു? അവർ വള്ളത്തിൽ കയറിയപ്പോൾ കാറ്റ് നിലച്ചു. അപ്പോൾ വള്ളത്തിലുള്ളവർ അവനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു,
നീ സത്യമായി
ദൈവപുത്രനാണ്.
അവർ മറുകരയുള്ള ഗന്നേസരത്തിലെത്തി.
ഇപ്പോൾ ആസ്വദിച്ചു കഴിഞ്ഞ വിവരണത്തിൽ നമ്മൾ മുമ്പ് പരാമർശിച്ച 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. ഏതു പ്രതിബന്ധമാണ് പത്രോസിന് വീണ്ടും നേരിടേണ്ടി വന്നത്. വെള്ളത്തിലൂടെ നടക്കാൻ പത്രോസിന് കഴിഞ്ഞെങ്കിലും യേശുവിൽ നിന്ന് അവന്റെ ശ്രദ്ധ മാറിപ്പോയി. തുടക്കത്തിൽ അവനുണ്ടായിരുന്ന ധൈര്യവും ആവേശവും ഭയത്തിനു വഴിമാറി. അവൻ സംശയിച്ചു. ആ പ്രതിബന്ധം മറികടക്കാൻ യേശു പത്രോസിനെ സഹായിച്ചതെങ്ങനെ? യേശു അവനോട് ദേഷ്യപ്പെടുകയോ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത വിധം വിലകെട്ടവനാണെന്ന് പറയുകയോ ചെയ്തില്ല. അവന്റെ കുറവെന്താണെന്ന് മനസ്സിലാക്കാൻ യേശു ദയാപുരസരം പത്രോസിനെ സഹായിച്ചു. പത്രോസിന് കൂടുതൽ വിശ്വാസം ആവശ്യമായിരുന്നു. സമാനമായ ഏതെല്ലാം പ്രതിബന്ധങ്ങൾ നാം നേരിട്ടേക്കാം. ആത്മനിയന്ത്രണവും ആത്മാഭിമാനവും കുറവാണെങ്കിൽ സംശയം നമ്മിൽ നാം വെടുത്തേക്കാം. ലോകത്തിന്റെ തത്വചിന്തകളും വിശ്വാസത്യാഗികളുടെ പഠിപ്പിക്കലുകളും നമ്മിൽ സംശയത്തിന്റെ വിഷവിത്തുപാകും. വിശ്വസ്തരായിരിക്കാനും ഭയത്തെയും സംശയത്തെയും കീഴടക്കാനും യഹോവയും യേശുവും നമ്മെ സഹായിക്കുന്നതെങ്ങനെ? വിശ്വാസം വർദ്ധിപ്പിച്ചു തരാനായി യഹോവയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് ആദ്യപടി. സഭയിലെ മേൽവിചാരകന്മാരുടെ സഹായം തേടാൻ ഒട്ടും മടിക്കരുത്. നമ്മുടെ പ്രശ്നങ്ങളിലല്ല, യഹോവയിലും അവന്റെ വചനത്തിലും യേശുവിലും അവന്റെ മാതൃകയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യേശുവിനെ ശ്രദ്ധിക്കുന്നതിനു പകരം ശക്തമായ കാറ്റിലേക്ക് നോക്കിയപ്പോൾ പത്രോസ് ഭയന്നുപോയി. നമ്മെ ഭയപ്പെടുത്തുന്ന അപകടങ്ങളിൽ മനസ്സു കേന്ദ്രീകരിക്കും തോറും അത് കൂടുതൽ ഭയാനകമായി നമുക്ക് തോന്നും. പകരം പരിഹാര മാർഗങ്ങളെക്കുറിച്ചും പ്രത്യാശയുടെയും ശക്തിയുടെയും ഉറവായ യഹോവയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെയും അവസാനത്തെയും ശബ്ദരേഖ ശ്രവിക്കാം. ബൈബിൾ തുറന്ന് മത്തായി 26 അധ്യായം 31 മുതൽ 75 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ശബ്ദരേഖ ശ്രദ്ധിക്കുമ്പോൾ ഒരിക്കൽ കൂടി പത്രോസിന്റെ സ്ഥാനത്ത് നിങ്ങളെ സങ്കൽപ്പിക്കുക. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും രക്ഷകനുമായ തന്റെ ഗുരുവിനെ അറസ്റ്റ് ചെയ്യുന്നതാണ് പത്രോസ് കാണുന്നത്. മതനേതാക്കന്മാർ അവനെ ശപിക്കുകയും അടിക്കുകയും ചെയ്യുന്നു. യേശുവിനോട് എന്നെന്നും വിശ്വസ്തനായിരിക്കുമെന്നും വീമ്പിളക്കുന്ന പത്രോസിന്റെ ആത്മവിശ്വാസം ശ്രദ്ധിക്കുക. ആ പത്രോസ് തന്നെ യേശുവിനെ അറിയില്ലെന്ന് തള്ളിപ്പറയുന്നതും നിങ്ങൾക്ക് കേൾക്കാം. തുടർന്ന് കോഴി കൂവുന്നു. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതിനെ പ്രതി പത്രോസപ്പോൾ അതിദുഃഖത്താൽ പൊട്ടിക്കരയുന്നു.
പിന്നെ യേശു അവരോട് പറഞ്ഞത്, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നെ പ്രതി ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആട്ടിൻകൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും.
എന്നാൽ പത്രോസ് അവനോട്,
മറ്റെല്ലാവരും നിന്നെ പ്രതി ഇടറിപ്പോയാലും ഞാൻ ഒരിക്കലും ഇടറുകയില്ല.
അതിന് യേശു അവനോട് പറഞ്ഞു, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. പത്രോസ് അവനോട് പറഞ്ഞു,
നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല.
മറ്റു ശിഷ്യന്മാരും അങ്ങനെ തന്നെ പറഞ്ഞു,
ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല.
അനന്തരം യേശു അവരോടൊപ്പം ഗെത്ത്ശെമന എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട്,
ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ, നിങ്ങൾ ഇവിടെയിരിക്കുകയും.
അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി. അവൻ വ്യസനിക്കാനും അത്യധികം വ്യാകുലപ്പെടാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു,
എന്റെ ഉള്ളം അതിദുഃഖിതമായിരിക്കുന്നു, അത് മരണവേദനയാൽ ഞരങ്ങുന്നു, ഇവിടെ എന്നോടൊപ്പം ഉണർന്നിരിക്കുവിൻ.
പിന്നെ അവൻ അല്പം മുമ്പോട്ട് പോയി കവിണ്ണു നിന്ന് പ്രാർത്ഥിച്ചു,
എന്റെ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എന്നാൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ.
അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് പറഞ്ഞു,
നിങ്ങൾക്ക് എന്നോടുകൂടെ അല്പനേരം പോലും ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലയോ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ സദാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ.
അവൻ രണ്ടാമതും പോയി പ്രാർത്ഥിച്ചു,
എന്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് നീങ്ങിപ്പോകുക സാധ്യമല്ലെങ്കിൽ നിന്റെ ഇഷ്ടം നിറവേറട്ടെ.
അവൻ വീണ്ടും വന്നപ്പോൾ കണ്ണുകളിലെ നിദ്രാഭാരം നിമിത്തം അവർ ഉറങ്ങുന്നത് കണ്ടു. അതുകൊണ്ട് അവരെ വിട്ടിട്ട് അവൻ മൂന്നാമതും പോയി അതേ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരോട് പറഞ്ഞു,
ഇങ്ങനെയുള്ളൊരു സമയത്താണോ നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നത്? ഇതാ, മനുഷ്യപുത്രൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാനുള്ള സമയം അടുത്തിരിക്കുന്നു. എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. ഇതാ എന്നെ ഒറ്റക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു.
അവൻ സംസാരിച്ചുകൊണ്ടിരിക്കെ പന്തിരുവരിൽ ഒരുവനായ യൂദ അവിടെ എത്തി. മുഖ്യപുരോഹിതന്മാരുടെയും ജനത്തിന്റെ മൂപ്പന്മാരുടെയും അടുത്തു നിന്നുള്ള വലിയൊരു ജനക്കൂട്ടവും വാളുകളും വടികളുമായി അവനോടൊപ്പമുണ്ടായിരുന്നു. അവനെ ഒറ്റക്കൊടുക്കുന്നവൻ അവരുമായി ഒരു അടയാളം പറഞ്ഞിട്ടിരുന്നു.
ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ചുകൊള്ളുക.
അങ്ങനെ അവൻ നേരെ യേശുവിനെ സമീപിച്ച് അവനോട് പറഞ്ഞു,
റബ്ബീ വന്ദന.
യൂദ വളരെ ആർദ്രമായി അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു,
സ്നേഹിത, നീ വന്നത് എന്ത് കാര്യത്തിന്?
അപ്പോൾ അവർ വന്ന് യേശുവിനെ പിടികൂടി. യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവരിൽ ഒരുവൻ തന്റെ വാൾ വലിച്ചൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു പത്രോസിനോട് പറഞ്ഞു,
നിന്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവരൊക്കെയും വാളാൽ നശിക്കും. 12 ലെഗ്യൂനിലധികം ദൂതന്മാരെ ഈ നിമിഷം എന്റെ അടുക്കലേക്ക് അയക്കാൻ എനിക്കെന്റെ പിതാവിനോട് അപേക്ഷിക്കാൻ സാധിക്കില്ലെന്ന് നീ കരുതുന്നില്ല? പക്ഷേ അങ്ങനെ ചെയ്താൽ ഇപ്രകാരം സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾ എങ്ങനെ നിവൃത്തിയാകും?
അനന്തരം യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു,
ഒരു കള്ളന്റെ നേരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ എന്നെ പിടികൂടാൻ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ആലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ടും നിങ്ങൾ എന്നെ പിടികൂടിയില്ല. എന്നാൽ പ്രവാചക ലിഖിതങ്ങൾ നിവൃത്തിയാകേണ്ടതിനത്രേ ഇതൊക്കെയും സംഭവിച്ചത്.
അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടോടിപ്പോയി. യേശുവിനെ പിടികൂടിയവർ അവനെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒത്തുകൂടിയിരുന്നു. എന്നാൽ പത്രോസ് കുറെ അകലെയായി. മഹാപുരോഹിതന്റെ അരമനയുടെ നടുമുറ്റം വരെ അവനെ അനുഗമിച്ചു. എന്നിട്ട് എന്തു സംഭവിക്കുമെന്നറിയാൻ അവൻ അരമനയിലെ പരിചാരകരോടൊപ്പം ഇരുന്നു. ഇതേ സമയം മുഖ്യപുരോഹിതന്മാരും ന്യായാധിപസഭ മുഴുവനും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ കള്ളത്തെളിവുകൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. കള്ളസാക്ഷികൾ പലരും മുമ്പോട്ട് വന്നെങ്കിലും അവർക്കൊന്നും കണ്ടെത്താനായില്ല. ഒടുവിൽ രണ്ടു പേർ വന്ന് ഇപ്രകാരം ബോധിപ്പിച്ചു,
ദൈവാലയം ഇടിച്ചു കളഞ്ഞ് 3 ദിവസത്തിനകം അത് പണിയാൻ എനിക്ക് കഴിയുമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു.
അപ്പോൾ മഹാപുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അവനോട് ചോദിച്ചു,
നിനക്ക് മറുപടിയൊന്നുമില്ലേ? നിനക്കെതിരെ ഇവർ പറയുന്ന ഈ സാക്ഷ്യങ്ങളൊക്കെ എന്താണ്?
യേശുവോ മിണ്ടാതിരുന്നു. അതുകൊണ്ട് മഹാപുരോഹിതൻ അവനോട് പറഞ്ഞു,
നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ജീവനുള്ള ദൈവത്തെ കൊണ്ട് ഞങ്ങളോട് ആണയിട്ട് പറയാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു.
യേശു അവനോട് പറഞ്ഞു,
നീ തന്നെ അത് പറഞ്ഞുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനി മനുഷ്യപുത്രൻ ശക്തനായവന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശ മേഘങ്ങളിൽ മേൽ വരുന്നതും നിങ്ങൾ കാണും.
അപ്പോൾ മഹാപുരോഹിതൻ തന്റെ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞത്,
ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് എന്താവശ്യം? ഇതാ നിങ്ങൾ തന്നെ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. നിങ്ങൾക്കെന്ത് തോന്നുന്നു?
മറുപടിയായി അവർ, പിന്നെ അവർ അവന്റെ മുഖത്ത് തുപ്പുകയും അവനെ മുഷ്ടി ചുരുട്ടി ഇടിക്കുകയും ചെയ്തു. മറ്റുള്ളവർ അവന്റെ ചെകിട്ടത്തടിച്ച് അവനോട്,
ക്രിസ്തുവേ, ഞങ്ങളോട് പ്രവചിക്കുക,
നിന്നെ അടിച്ചതാർ?
പത്രോസ് പുറത്ത് നടുമുറ്റത്തിരിക്കുകയായിരുന്നു. പരിചാരികയായ ഒരു പെൺകുട്ടി അവന്റെ അടുക്കൽ വന്ന് അവനോട്,
ഗലീലക്കാരനായ യേശുവിന്റെ കൂടെ നീയും ഉണ്ടായിരുന്നല്ലോ.
എന്നാൽ അവരുടെ എല്ലാം മുമ്പാകെ അത് നിഷേധിച്ചുകൊണ്ട് അവൻ പറഞ്ഞു,
നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല.
അവൻ പുറത്ത് പടിപ്പുരയിലേക്ക് പോയപ്പോൾ മറ്റൊരു പെൺകുട്ടി അവനെ കണ്ട് അവിടെയുള്ളവരോട് പറഞ്ഞു,
ഈ മനുഷ്യൻ നസ്രായനായ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവനാണ്.
അപ്പോൾ അവൻ പിന്നെയും ആണയിട്ട് നിഷേധിച്ചു,
ആ മനുഷ്യനെ ഞാൻ അറിയുകയില്ല.
അല്പനേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്നവർ അടുത്തു വന്ന് പത്രോസിനോട് പറഞ്ഞു,
നീ
അപ്പോൾ അവൻ സ്വയം ശപിച്ചുകൊണ്ട് ആണയിട്ടു,
ആ മനുഷ്യനെ ഞാൻ അറിയുകയില്ല.
ഉടൻ തന്നെ കോഴി കൂകി. യേശു പറഞ്ഞത് അപ്പോൾ പത്രോസ് ഓർത്തു,
കോഴി കൂകും മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും.
അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു.
എത്ര ശക്തമായ വിവരണം! ഇതിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കാനുള്ളത്? വീണ്ടും നമുക്ക് ആ 4 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് വരാം. ഏത് പ്രതിബന്ധമാണ് ഈ സാഹചര്യത്തിൽ പത്രോസ് നേരിട്ടത്? മാനുഷഭയം പത്രോസിനെ കീഴടക്കി, അല്ലേ? മറ്റ് അപ്പസ്തലന്മാരോടൊപ്പം അവനും യേശുവിനെ ഉപേക്ഷിച്ചു. പെട്ടെന്ന് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ പത്രോസിനെ ഭയവിഹ്വലനാക്കി. ഭയത്തിനു വഴിപ്പെട്ട അവൻ താൻ യേശുവിന്റെ ശിഷ്യനാണെന്ന കാര്യം നിരാകരിച്ചു. അവന്റെ വിശ്വാസം പാറ പോലെയായിരിക്കേണ്ടിയിരുന്നു, എന്നാൽ അത് മണൽ പോലെ ചോർന്നുപോയി. ആദ്യമുണ്ടായിരുന്ന ശക്തമായ വിശ്വാസം വീണ്ടെടുക്കാൻ പത്രോസിന് കഴിഞ്ഞോ? തന്റെ വീഴ്ച നിമിത്തം നിരാശയിലാണ്ട് അവൻ മടുത്തു പിന്മാറിയോ? അതോ യേശുവിനെ അനുഗമിക്കുന്നതിൽ തുടർന്നോ? ആ പ്രതിബന്ധം മറികടക്കാൻ യേശു പത്രോസിനെ സഹായിച്ചത് എങ്ങനെയാണ്? യേശു പത്രോസിനെയോ മറ്റനുഗാമികളെയോ തള്ളിക്കളഞ്ഞില്ല. പത്രോസിനെ പ്രതി യേശുവിന്റെ ക്ഷമ നശിച്ചില്ല. അവൻ പത്രോസിനോട് നീരസം വെച്ചുകൊണ്ടിരുന്നുമില്ല. പകരം യേശു അവന്റെ ബലഹീനതകൾ മനസ്സിലാക്കി. ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പല കഴിവുകളും പ്രാപ്തികളും അവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്ന് മുൻകൂട്ടി പറഞ്ഞതിനോടൊപ്പം, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ ഞാൻ നിനക്കുവേണ്ടി പ്രാർത്ഥിച്ചു, നീ തിരിഞ്ഞുവന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ബലപ്പെടുത്തണം എന്നും യേശു പറഞ്ഞു. പുനരുദ്ധാനത്തിനുശേഷം യേശു പത്രോസിനും മറ്റ് അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി അവരെ പഠിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു. തന്റെ കുഞ്ഞാടുകളെ മേയിക്കാനും പോറ്റാനുമുള്ള ഉത്തരവാദിത്വം യേശു പത്രോസിനെ ഭരമേൽപ്പിച്ചു. സമാനമായ ഏതെല്ലാം വെല്ലുവിളികൾ നാം നേരിട്ടേക്കാം! ബന്ധുക്കളോ സഹജോലിക്കാരോ സഹപാഠികളോ അയൽക്കാരോ നമ്മെക്കുറിച്ചെന്ത് കരുതുമെന്ന ഭയം നമ്മുടെ വിശ്വാസത്തെ പതിയെ പതിയെ ദുർബലപ്പെടുത്തിയേക്കാം. സാഹചര്യങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, അടിയന്തര ചികിത്സാ സാഹചര്യങ്ങളോ ദേശഭക്തിപരമായ ചടങ്ങുകളോ പോലെയുള്ളവ നമ്മുടെ ജാഗ്രത നഷ്ടമാക്കിയേക്കാം. തന്നിമിത്തം അധികാരികളുടെ മുമ്പാകെ നമ്മുടെ വിശ്വാസം ദുർബലമായേക്കാം. വിശ്വസ്തരായിരിക്കാനും മാനുഷഭയത്തെ കീഴടക്കാനും യഹോവയും യേശുവും നമ്മെ സഹായിക്കുന്നതെങ്ങനെ? തന്നിൽ പൂർണമായി ആശ്രയിക്കുന്നവരെ യഹോവ സംരക്ഷിക്കുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ യഹോവയുടെ ആശ്രയയോഗ്യത, സ്നേഹം, മഹാശക്തി, പുനരുദ്ധാനം പോലെയുള്ള വാഗ്ദാനങ്ങളുടെ വിശ്വാസ്യത എന്നിവ വ്യക്തമാകുന്ന വിവരണങ്ങൾ നമുക്ക് പരിചിതമാകും. ദൈവത്തിലുള്ള വിശ്വാസവും അവനോടുള്ള സ്നേഹവും അവനെ അപ്രീതിപ്പെടുത്തുന്നത് ഒഴിവാക്കാനുള്ള തീവ്രമായ ആഗ്രഹവും വർദ്ധിക്കും. ദൈവത്തോടുള്ള ശക്തമായ സ്നേഹം മാനുഷഭയത്തെ മറികടക്കാൻ നമ്മെ പ്രാപ്തരാക്കും. സഹായത്തിനായി യഹോവയിലേക്ക് നോക്കുക. ഒരു മനുഷ്യനും നൽകാൻ കഴിയാത്ത കാര്യങ്ങളാണ് യഹോവ തന്റെ ഭക്തർക്ക്, തന്നെ ഭയപ്പെടുന്നവർക്ക് നൽകുന്നതെന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. യേശു എല്ലാ സഭകൾക്കും മേൽനോട്ടം വഹിക്കുന്നു. അവന് നമ്മുടെ പ്രവൃത്തികളറിയാം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവാർത്ത അവിരാമം പഠിപ്പിക്കുകയും ഘോഷിക്കുകയും ചെയ്യുന്നതിന് ആവശ്യമായ ശക്തിയും ധൈര്യവും നമുക്ക് പകർന്നു നൽകാൻ അവന് കഴിയും. പത്രോസിനെ പോലെ ദൈവത്തെ സേവിക്കുന്നതിൽ തുടരുന്നെങ്കിൽ നമ്മെ പ്രതി യേശുവിന്റെ ക്ഷമ നശിക്കില്ല. അപൂർണരായിരുന്ന അപ്പോസ്തലന്മാരുടെ കാര്യത്തിലെന്ന പോലെ നമ്മിലെ നന്മ കാണാനാണ് അവൻ ശ്രമിക്കുന്നത്. യഹോവയെ വിശ്വസ്തമായി സേവിക്കാനുള്ള നമ്മുടെ തീരുമാനം ശക്തിപ്പെടുത്താൻ സഭയിലെ സഹോദരങ്ങൾക്കാകും. വിശ്വാസത്താൽ തന്റെ ഭയത്തെ കീഴടക്കിയൊരുവനായിരുന്നു പത്രോസ് എന്നതിൽ തർക്കമില്ല. പത്രോസിന് ബലഹീനതകളുണ്ടായിരുന്നെങ്കിലും മഹാദൈവമായ യഹോവയും യജമാനനായ യേശുവും മഹത്തായ കാര്യങ്ങൾക്ക് അവനെ ഉപയോഗിച്ചു. പത്രോസ് ഗുരുതരമായ പാപം ചെയ്തെങ്കിലും അവൻ നിരാശിതനായി ദൈവസേവനം നിർത്തിക്കളഞ്ഞില്ല. അപൂർണരായ മനുഷ്യരുടെ കാര്യത്തിൽ പരിശുദ്ധാത്മാവിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അവന്റെ അനുഭവം വ്യക്തമാക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്നതിലോ യഹോവയെ സേവിക്കുന്നതിലോ ഒരുവൻ പരാജയപ്പെടുന്നെങ്കിൽ പോലും ആത്മാർത്ഥമായി അനുദപിക്കാനും ക്ഷമ നേടാനും പുതിയൊരു തുടക്കം കുറിക്കാനുമുള്ള സാധ്യത എല്ലായ്പ്പോഴുമുണ്ട്. ഇതാണ് പത്രോസിന്റെ ജീവിതാനുഭവം നമുക്കുറപ്പു നൽകുന്നത്. യേശുവിനെ വിശ്വസ്തമായി അനുഗമിക്കാനും ഭയത്തെ കീഴടക്കാനും കഠിനശ്രമം ചെയ്യുന്ന എല്ലാവർക്കും പത്രോസ് എത്ര നല്ല മാതൃകയാണ്.